നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം.
I want to share something that is very simple, simple message, which I think almost every one of us will be able to understand very easily.
നമുക്ക് ഏവർക്കും വളരെ എളുപ്പം തന്നെ മനസ്സിലാവുന്ന ചില ലളിതമായ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്.
The sum of the message is this.
ഇന്നത്തെ സന്ദേശത്തിന്റെ ഒരു രത്ന ചുരുക്കം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും?
In this difficult time, how is our walk with God?
ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തില് നമ്മൾ എങ്ങനെയാണ് ദൈവത്തോടൊപ്പം, നമ്മുടെ നടപ്പ് എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്.
Okay, we are going through very unsettling times. We are going through times of change. I mean, tremendous changes in all of our life.
വളരെയേറെ അസ്വസ്ഥജനകമായ ഒരു കാലഘട്ടത്തിലൂടെ നാം കടന്നുപോകുന്നു. ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന ഒരു സമയമാണിത്.
Lifestyle changes in the way we do things, the way we transact business, the way we study, the way we work. Everything is changing all over the world.
നമ്മുടെ ജീവിതശൈലി അടിമുടി മാറിയിരിക്കുന്നു. നമ്മൾ ജോലി ചെയ്തിരുന്ന സാഹചര്യങ്ങൾ മാറി, ചെയ്തിരുന്ന രീതികൾ മാറി, നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ജോലി ചെയ്യുന്നു, യാത്ര ചെയ്യുന്നു, ഇവിടെ എല്ലാം സമൂലമായ മാറ്റം വന്നിരിക്കുന്നു.
Even in the life of the church, there are radical changes. And even when we begin to meet together soon, and we will be, you know, there will be announcement regarding that, there are definitely tremendous changes, even in our meeting times.
ഇതേ മാറ്റം നമ്മുടെ സഭയിലും നമ്മുടെ സഭയുടെ കൂടി വരവുകളിലും എല്ലാം വന്നിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറകെ പങ്കുവെക്കുന്നതായിരിക്കും.
In these times, some are becoming closer to the Lord because they are saying, Lord, we need you desperately.
എന്നാൽ ഈ പ്രതിസന്ധിയുടെ ഈ സമയത്ത് കുറെ അധികം പേര് ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഇടയായിട്ടുണ്ട്. അവർക്ക് ദൈവമേ, എനിക്ക് നിന്നെ വേണം, അങ്ങയുടെ സാന്നിധ്യം കൂടെ വേണം എന്നുള്ള ഒരു ദാഹത്തോടെ അവര് ദൈവത്തിലേക്ക് എത്തിപ്പെടുന്നു.
But some are becoming cold also.
എന്ന കുറെ പേര് ഒരു മരവിപ്പിലേക്കാണ് പോകുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ.
Some of us are wondering what is going to happen.
എന്താണ് ഇനി വരാൻ പോകുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചിരിക്കുകയാണ് കുറെ കൂട്ടർ.
We are waiting for the normal to come back, old normal to come back.
ആ പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്കെല്ലാം വന്നു ചേരാൻ സാധിക്കും, അതിനുള്ള ആ ദിവസം കാത്തിരിക്കുകയാണ് കുറെ അധികം പേര്.
The apostles in Acts chapter 1 verse 6, they said, Lord, are you at this time going to restore the kingdom? Is it going to happen now? They wanted to know about the time and they wanted to know about what Jesus is going to do.
Apostle pravartigalude 1-inte 6-am vakyathile shishyanmar karthavinodu choichu, karthave nee israelne ee kaalathilo rajyam yathasthanathaakki kodukkunnathennu, appo avarku ee nalla samayam eppozhaanu varunnathennu ulla oru aa oru chodyam valare akshamayode avaru chodikkanu karthavinodu.
Like us, you know, we are also waiting, Lord, when is it going to happen? Even the disciples at the beginning had the same type of questions.
ഇതേ അവസ്ഥയിലാണല്ലോ നമ്മളും. എന്താണ് ഈ ആ ഒരു നല്ല കാലം തിരികെ വരുന്നത് എന്നുള്ള ഒരു അക്ഷമയോടുകൂടി നമ്മൾ ആ ശിഷ്യന്മാർ അന്നിരുന്നത് പോലെ അതേ മാനസിക അവസ്ഥയിലാണ് നമ്മൾ.
When we look at the history of the people of God,
ദൈവജനത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ,
there are many times where people were told to move from settled lifestyle or used lifestyle and move to something totally different.
അവിടെ നമുക്ക് ഈ ദൈവജനത്തോട് പലപ്പോഴും അവരെ വളരെ സുഖജീവിതം തുടരുന്ന ഒരു മേഖലയിൽ നിന്ന് ഒരു സ്ഥലത്തുനിന്ന് പെട്ടെന്ന് അവർക്കൊരു മാറ്റം ദൈവം കൽപ്പിക്കുന്നു. അവരെ അവിടെ നിന്ന് പറിച്ചു നടന്നതായിട്ട്, അല്ലെ, അവരവിടെ നിന്ന് ചിതറിപ്പോകുന്നതായിട്ടുള്ള അനുഭവത്തിലൂടെ അവർ കടന്നു പോകുന്ന നമുക്ക് കാണാൻ സാധിക്കും.
See, sometimes we don't think about it when we read these stories and incidents in the Bible, and we just take it as stories, but we don't think what people went through.
എന്നാൽ ഈ കാര്യങ്ങൾ നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതൊരു നിസ്സാരമായിട്ട് നമ്മൾ വായിച്ചു തള്ളുകയുള്ളൂ. എന്നാൽ ആ ജനം അന്ന് അനുഭവിച്ചതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല.
After Babel, what happened? When people were scattered all over, just imagine, you know, friends who are friends, suddenly they can't even understand one another. It's a totally different, I mean, it's unthinkable. If you really sit down and think about it, rather than just think of it as a story, you'll be amazed at the radical changes that happen to lives of people.
Babel ഗോപുരത്തോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊന്ന് പരിശോധിച്ചാൽ അന്നുവരെയും വളരെ സുഹൃത്തുക്കളായിരുന്നവർക്ക് പോലും അവർ തമ്മിൽ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവാതെ പോകുന്ന ഒരു സാഹചര്യം, ആകെ ആശയക്കുഴപ്പത്തിൻ്റെതായ ഒരു സാഹചര്യം, അതിലൂടെ അവർ കടന്നു പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക.
Their changes are more radical than we are experiencing now.
അത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നതിനേക്കാളും വളരെ വളരെയേറെ വലിയ ഒരു മാറ്റമാണ് അന്ന് അവർ അനുഭവിച്ചത്.
Before that, if you think of Noah living with a whole group of people, oh, they were unrighteous. They were, I mean, Noah and his family were righteous. But the point is, from a civilization, suddenly you come to a point where only your family is there on earth. I mean, it's amazing. What a change. What a radical change.
കുറച്ചുകൂടി പുറകോട്ട് നമ്മൾ നോക്കിയാൽ നോഹയുടെയും കുടുംബത്തിന്റെയും കാര്യം എടുക്കാം. അവിടെ എന്താണ്, അവിടെ നീതിമാന്മാരായിട്ട് അവർ മാത്രമായി മാറുന്ന ഒരു സാഹചര്യം, മറ്റു എല്ലാവരും നശിപ്പിക്കപ്പെടുകയും മനുഷ്യകുലത്തില് ആ ഒരു വംശം മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യം, അത് എങ്ങനെയാണ് അവർ നേരിട്ടതെന്ന് ഓർക്ക അവരുടെ അനുഭവങ്ങൾ.
Just imagine if your family is only family, that tomorrow you wake up and no one else is there, only your family is here on earth. How would your life be? I mean, just think about it.
ചിന്തിച്ച് നോക്ക്, ഇന്ന് രാത്രി കിടന്നുറങ്ങിയിട്ട് നേരം പുലരുമ്പോൾ നിങ്ങളുടെ കുടുംബം മാത്രമേ ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. ആ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു ആയിരിക്കും എന്ന് ഓർത്തു.
Think of Abraham, who had to leave his place, his familiar family, and leave to a place he doesn't even know this place he's going. I mean, what radical changes.
അബ്രഹാമിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാല് തന്റെ നാടും വീടും കുടുംബവും എല്ലാം വിട്ട് തനിക്ക് അറിയാത്തൊരിടത്തേക്ക് താൻ പോകുന്നതാണ് കാണുന്നത്. ആ ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്.
And the children of Jacob and the whole family going to Egypt, thinking it's wonderful, like many of us go to Western countries and all, and after one or two generations, every one of them enslaved, become slaves in that nation. I mean, they go to a nation thinking this is our promised land, to Egypt, because there they got food, there they got everything, their brother is the prime minister, everything. But suddenly they become enslaved.
വേറൊരു ഉദാഹരണം, യാക്കോബിന്റെ മക്കളുടെ കാര്യം എടുത്താല് അവരുടെ സഹോദരൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന മിസ്രയീം ദേശത്തേക്ക്, ഈജിപ്തിലേക്ക് സന്തോഷത്തോടെയും ഏറെ പ്രതീക്ഷകളോടെ അവിടെ കടന്നു ചെല്ലുന്നു. എന്നാൽ എത്ര പെട്ടെന്നാണ് അവര് ആ രാജ്യത്ത് അടിമകളായി തീരുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇവരും കടന്നു പോയത്. പക്ഷെ അവരവിടെ അടിമകളായി തീരുന്ന അവസ്ഥയാണ് നാം കണ്ടത്.
Coming out of Canaan, coming to a new land.
പിന്നീട്
coming out of Egypt to Canaan. Sorry. Coming out of Egypt to Canaan, coming to a new land.
ഈജിപ്തിൽ നിന്ന് അവര് കാനാൻ ദേശത്തേക്ക്, അവരുടെ വാഗ്ദത്ത ദേശത്തേക്ക് അവർ കടന്നു വരുന്നു.
Later, when kings were made in their land,
അവർക്ക് രാജാക്കന്മാരെ അവരുടെ മേൽ വാഴുവാനായിട്ട് കൊടുക്കുന്നു.
Later, when they actually disobeyed and they were sent into exile into Babylon,
അവർ അനുസരണക്കേട് കാട്ടിയപ്പോൾ അവരെ വീണ്ടും പരദേശികളായിട്ട് ബാബിലോണിലേക്ക് അവർ മാറ്റപ്പെടുന്നു.
All these situations are times of cataclysmic changes in the life of the people of God. We don't realize it, but we need to begin to read the scriptures, you know, very carefully, and you begin to see they went through changes that are much more difficult than the changes we are going through.
ഈ പറഞ്ഞു കേട്ടതൊക്കെ ദൈവജനം അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചതായ വൻപിച്ച തോതിലുള്ള മാറ്റങ്ങളാണ്. അവരുടെ ജീവിത ശൈലിയും അവർക്ക് അന്യമായ രാജ്യങ്ങളിൽ അവർക്ക് അന്യമായ ജീവിത രീതികള്, ഭക്ഷണം, ഇതെല്ലാം അവർക്ക് സ്വീകരിക്കേണ്ടതായ ആ ഒരു ദുർഘട കാലഘട്ടങ്ങളാണ് നമ്മൾ ഇവിടെ കണ്ടത്.
At all these new times, there were some people, at all these change times, there were some people who walked with God, but majority of them forgot God and they walked away from God.
ഈ ദുരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും ചില ആളുകൾ, വളരെ കുറച്ച് പേര് ദൈവത്തോടൊപ്പം നിന്നു, ദൈവത്തിൽ നിന്ന് അകലാതെ, ദൈവത്തെ കുറ്റം പറയാതെ നിന്നു. എന്നാൽ ഭൂരിപക്ഷം പേരും ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്നു.
And so God sends a prophet. Isaiah 1:3. I mean, there's a cry of God. Even animals know their master, but my people have forgotten me.
അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞത്, കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, പക്ഷേ എന്റെ ജനമോ എന്നെ ഗ്രഹിക്കുന്നില്ല.
ഹോസിയ, ജെറമയ, എസെക്കിയേൽ, many of the prophets are voicing the heart of God, where he is, you know, desiring for his people to return to him during these times.
അതേപോലെ തന്നെ ഹോശേയയും അല്ലെ യിരെമ്യാവും ഒക്കെ ദൈവത്തിന്റെ ആ തന്റെ ജനത്തിന് വേണ്ടി ദാഹിക്കുന്നതായ ആ ഹൃദയത്തെ നമുക്ക് അവർ വരച്ചു കാട്ടി തരുന്നുണ്ട്.
There is judgment and yet there is promise of restoration.
ന്യായവിധി ഉണ്ട്, എന്നാൽ വീണ്ടും നമ്മുടെ വീണ്ടെടുപ്പിന്റേതായ വാഗ്ദത്തവും അവിടെ നമുക്ക് തരുന്നുണ്ട്.
When we look at the book of Revelation, in the New Testament, we find the same thing. You know, when the letters are written, God pleads with the churches. He's asking the church, I'm standing at the door and knocking. In another letter, he says, you have gone away from your first love. And so there is a plea of God, please come back.
പുതിയ നിയമത്തിലേക്ക് നോക്കിയാല് വെളിപാടിൽ തന്നെ നമുക്ക് ഇതിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണാം. ദൈവം ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു തന്നെ ഇങ്ങനെ, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിലുകളിൽ തട്ടി മുട്ടി വിളിക്കുന്നു, നിങ്ങൾ തുറക്കുക, അതുപോലെ നിങ്ങൾ എന്നിലേക്ക് തിരികെ വരിക എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ആദ്യ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് വിലപിച്ച് തന്റെ ജനത്തെ തിരികെ വരുവാനായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും.
And Revelation 3:20, where it says, I stand at the door and knock, is not told to non-believers. We usually use it to tell non-believers, but that's actually a word given to the church, given to people who belong to God, who had become cold and saying, I'm standing at the door. Yes, you are saying you're a church, but I'm standing at your door and knocking. Please open your door and let me inside.
വെളിപാടിന്റെ പുസ്തകത്തിലെ അവിടെ ആ മൂന്നാം അധ്യായത്തില് ഞാൻ നിങ്ങളുടെ വാതിൽ മുട്ടി വിളിക്കുന്നു എന്ന് പറയുമ്പോ പലരും വിചാരിക്കുന്നത് വിശ്വാസികളുടെ വിശ്വാസികളുടെ അല്ല, അവിശ്വാസികളുടെ ആണ്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? വിശ്വാസികളുടെ ഹൃദയത്തിലാണ് ദൈവം മുട്ടി, അവിടേക്കാണ് അവൻ പ്രവേശനം ആഗ്രഹിക്കുന്നത്. ഒരു നമ്മുടെ പള്ളിയുടെ വാതിലിൽ വന്ന് അകത്തേക്ക് കടക്കാൻ ദൈവം ശ്രമിക്കുന്നത് പോലെ തന്നെയാണ് അത്. അവിടെ ഒരു സ്ഥാനം കൊടുക്കാതെ തന്നെ പലരും മുന്നോട്ട് പോകുന്നു.
That shows that the people had moved away from the first love. They moved away from that relationship with God after a while of walking. And when difficult times came, they walked away from God.
എന്താ ഇതിന്റെ കാരണം? കാരണം എന്താന്ന് വെച്ചാല് ജനം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. ഒരു പ്രയാസത്തിലെ പ്രതിസന്ധിയിലെ ദുരവസ്ഥയിലേക്ക് പെടുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു. അവരുടെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു. കുറെ നാള് ദൈവത്തോടൊപ്പം നടക്കുന്നു, എന്നാൽ പോകെ പോകെ അതിന്റെ അളവ് കുറഞ്ഞു 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 വരുന്നു.
In the Gospel of John, and the Bible, those who study the Bible well, they say Gospel of John was the last Gospel to be written. Apostle John lived the longest among the Apostles. And he writes about the fact that he wants people to come back to faith in God. So people, after one or two generations, they had walked away from God, and God is wanting them to come back to God.
യോഹന്നാന്റെ സുവിശേഷം ആണല്ലോ ഏറ്റവും അവസാനം എഴുതപ്പെട്ട സുവിശേഷം. അതേപോലെ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്നതും യോഹന്നാനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ കാലഘട്ടത്തിൽ തന്നെ ആളുകളുടെ വിശ്വാസവും അത് തേഞ്ഞ് തേഞ്ഞ് ഇല്ലാതായി തീരുന്നതും കണ്ടതുകൊണ്ട് തന്നെ അവിടെ കൂടുതലായിട്ട് ഈ ജനം തിരികെ ദൈവത്തിലേക്ക് വരുന്നതിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് താൻ എഴുതിയിട്ടുള്ളതൊക്കെ.
So my time, the small meditation, I've finished the introduction, that's almost half the time. My short meditation is talking about watching over our heart, our walk with God.
അപ്പോൾ ഇന്നത്തെ ഈ സന്ദേശം ഇതിനെ സംബന്ധിച്ച് ഞാൻ അവർ പറയുകയാണെങ്കിൽ അത് ഇങ്ങനെയാണ്, നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുക, ദൈവത്തോടൊപ്പം നടക്കുക എന്നുള്ളത്.
Because a basic issue that we face as to why the people of God walk away is not the context, it is our heart.
കാരണം ഇവിടെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് അകലുന്നതിനുള്ള കാരണം നമ്മുടെ സാഹചര്യങ്ങളല്ല, നമ്മളുടെ ഹൃദയം തന്നെയാണ്.
In Matthew 24, Jesus is talking about the end times, and I'm going to ask Anita to read it soon. In Matthew 24, when Jesus is talking about the end times, he tells about the difficult times that's going to come.
മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അന്ത്യകാലത്തെ കുറിച്ച് യേശു പറയുമ്പോൾ വളരെ ദുർഘടമായ ഒരു കാലം വരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്.
അനിത, കൻ യു റീഡ് വേഴ്സ് 9-13, 14 പ്ലീസ്? 9-13 or 9-12, sorry, 9-12.
അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എന്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും.
Thank you. അത്രയും മതി. So it says here, at that difficult time, many will fall away. Many may fall away from the faith.
അപ്പോൾ ഇവിടെ പറയുന്നു, ആ ദുർഘട കാലത്ത് വിശ്വാസത്തിൽ നിന്ന് ഒരുപാട് പേര് വീണുപോകും.
It also says that they will betray one another and hate one another. Now this is talking about the church actually, not outside the church. It is saying that within the people who say they are believers even, they may betray one another.
The mukhyamayi sabakkullile ullavare kurichu thaneyanu parayunnathu palare vidari annyonyam elpichu kodukeyum annyonyam pagakkeyum cheyyum ennaanu avade ezhuthappettirikkunnathu.
And there will be false teachers because the enemy will be so working that they will rise up and many will be led astray.
Appa parayunu kallaprabhajavanmar palarum vannu anegare tettikkum, adharma perugunnathondu anegarude sneham tanuthu pogum.
And then it says, because lawlessness is increased, wickedness is increased, many people's love will grow cold.
അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്ന് അവിടെ പറയുന്നു.
Now it's very interesting. I want you to just focus on that last phrase. You see, when lawlessness increases, why should my love grow cold? My love will only grow cold because my heart is not right. And that is so important for us to understand that very often it is not what is happening outside, but you know, my love will grow cold because I have allowed that lawlessness to get into my heart.
അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് പറഞ്ഞ ആ വാക്യം ഒന്നുകൂടി ശ്രദ്ധിച്ചാട്ടെ. എന്തുകൊണ്ട് പുറത്ത് അധർമ്മം പെരുകുമ്പോൾ എന്റെ ഹൃദയം തണുത്തു പോകണം? എന്റെ ഹൃദയത്തിന്റെ സ്നേഹം എന്തുകൊണ്ട് തണുത്തു പോകണം? എന്റെ ഹൃദയത്തിന് എന്തുകൊണ്ട് ആ അകൽച്ച ഉണ്ടാവുന്നു? അപ്പൊ അവിടെ കുഴപ്പം പുറം ലോകമല്ല, പുറത്തെ സാഹചര്യങ്ങളല്ല, അവനവന്റെ ഹൃദയത്തിന്റെ കുഴപ്പം തന്നെയാണ്. അപ്പം അവിടെയാണ് നാം ആ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്.
When we look at the book of Jeremiah, I'm going to be looking at a few verses now. When we look at the book of Jeremiah chapter 17,
യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം നോക്കുമ്പോൾ,
റീഡ് അനിത ഫ്രം വേഴ്സ് 7-10 പ്ലീസ്.
7-10 വരെയുള്ള വാക്യങ്ങൾ.
യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്ററികെ വേരൂന്നിയിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല, അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാ അറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു.
Thank you. In this chapter, you can start reading on your own later on. From verse 5, it talks about the man who trusts in himself and he does not trust in God. 5 and 6.
നിങ്ങൾക്ക് പിന്നീട് വായിക്കാം, 5 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാവുന്നതാണ്. അവിടെ ദൈവത്തിൽ ആശ്രയിച്ച് ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം കുറെ കൂടി പറയുന്നുണ്ട്, വായിക്കാവുന്നതാണ് പിന്നീട്.
So 5 and 6 actually talks about a man who does not trust in God. ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യനെ കുറിച്ച്.
ആറാം വാക്യത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാത്ത മനുഷ്യനെ കുറിച്ച് പറയുന്നു.
Because he doesn't trust in God, even when blessing comes, he cannot see it.
കാരണം അവൻ ദൈവത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് നന്മ വരുമ്പോൾ അതിനെ അവൻ കാണാതെ പോകും.
But look at the verse 7 and 8, it talks about the blessed man.
നല്ല 7 8 ലും അനുഗ്രഹീതനായ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്.
And I've read this out because I want you to see in verse 8 that even when there is a drought, even when there is famine, the man who trusts in God will not cease to bear fruit. He will have blessedness. He will be blessed. And you know, whatever he does, God will watch over it, because it's not the circumstance that determine that man's life. A person who trusts in God, God will watch over that person.
എട്ടാമധ്യായം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ പറയുന്നു, യഹോവ തന്നെ ആശ്രയമായി ആയിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന ആശ്രയ വേരിയുന്നതിരിക്കുമായ വൃക്ഷം പോലെയാകും. ഒരു ഉഷ്ണവും തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല. അപ്പം ആ ആശ്രയം നാം വിട്ടുപോകാതെ സൂക്ഷിച്ചാൽ നമുക്ക് ഒരു വരൾച്ചയെയും ഒരു സാഹചര്യങ്ങളെയും നാം പേടിക്കേണ്ടതില്ല.
And then in 9 and 10, God then says what the problem is. You see, why that one man is blessed and the other man is not blessed? The problem is the heart. You see, that is where God gives the answer. The heart is desperate. So that is where the heart is actually, you know, pointed to.
ഒൻപതും പത്തും വാക്യങ്ങളിൽ ഈ കാര്യങ്ങളിൽ ഹൃദയത്തിന് എന്ത് പങ്കാണുള്ളതെന്ന് ഇവിടെ വിളിച്ചോതുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്. അത് ആരാഞ്ഞറിയുന്നവൻ ആര്? യഹോവയെ ഞാൻ ഹൃദയത്തെ ശോധനം ചെയ്ത് അന്തരങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തര് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
So we may think that it is maybe the circumstances, but God is actually saying, no, it's not a circumstance. I'm looking at the blessed man whose heart is right. And when your heart is right, irrespective of what the situation is, I will bless.
നിങ്ങളുടെ ഹൃദയം ദൈവവുമായിട്ട് നിരപ്പിലായിരുന്നാൽ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, നിങ്ങൾ എപ്പോഴും അനുഗ്രഹത്തിൽ തുടരും.
Okay, when we look at Proverbs chapter 4 verse 23, you find another very important verse. It says, watch over your heart with all diligence, for from it flow the springs of life. Proverbs 4:23.
Proverbs inde 4:23 la vaakyam njan parayunnu, sagala jagradayodum koode ninte hrudayathe kaathu kolkaan.
Okay, thank you. So even Jesus talks about the heart. I mean, he deals with the heart, and in Luke chapter 6 he talks about the heart.
Lukasinte suvishesham 6 adhyayathilum hrudayathe kuriche kartavu parayunnundu.
Okay, so I've just been talking about the fact that we are living in difficult times, and when these difficult times come, very often we think these are the difficult times is what the problem is. But as we have gone through the history of the word of God, we find that through history, there are people who went through difficult times, but those who kept their heart right, they were blessed even through difficult times.
നമ്മളൊരു ദുർഘട കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളുടെ ഓരോ പ്രശ്നങ്ങൾക്ക് കാരണം ഈ ദുർഘട സന്ധിയാണെന്ന്. എന്നാൽ ബൈബിളിലേക്ക് നാം നോക്കിയാൽ അവിടെ ഉടനീളം ദുർഘട കാലത്ത് ദൈവത്തോടൊപ്പം നിന്നവരൊക്കെയും ബലപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും അവര് മുന്നോട്ട് പോവുകയും വിജയിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു.
God helps us through all these times.
ഏത് സമയമായിക്കൊള്ളട്ടെ ആ എല്ലാ കാലത്തും ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും.
But I want to point out three things which are the most basic three things how God helps us.
എന്നാലെ എങ്ങനെയാണ് ദൈവം നമ്മെ സഹായിക്കുന്ന എന്നുള്ളതിന്റെ മൂന്ന് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്.
All of us know these things but I am reminding you.
ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തലിന് ഞാൻ ശ്രമിക്കുകയാണ്.
First thing that God has given us to help us through the difficult times is the word of God.
ഒന്നാമതായിട്ട് ഈ ദുർഘട കാലത്ത് മുന്നോട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ദൈവവചനം അവൻ തന്നിരിക്കുന്നു.
When we read at 1 okay, I think I've got a verse bit wrong, just a minute. The word of God is something that God has given us to help us through our difficult times.
അപ്പൊ ഈ ഇതുപോലുള്ള പ്രതിസന്ധിയിലൂടെ അതിനെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ സഹായമാണ് ദൈവവചനം എന്ന് പറയുന്നത്.
In Romans 15 verse 4, not 1 Corinthians, but I written 1 Corinthians in my notes. Romans 15 verse 4, we see, can you read that? Romans 15 verse 4, Romans 15 4, not 1 Corinthians.
എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു.
Okay, so what is written ahead was written that it might help us and it might give us hope when we are going through a difficult time that we will have hope to hold on to and you know the scriptures will strengthen us and help us to move on.
തിരുവെഴുത്തുകളെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അത് നമുക്ക് സ്ഥിരതയും ആശ്വാസവും പ്രത്യാശയും നൽകുന്നതിന് വേണ്ടിയിട്ടാണ്.
So God did not simply write the scriptures just to give us a history lesson, but the purpose of the scriptures, one of the main purpose was that the scriptures will give us a help when we are going through these tough times. So through the work of the Holy Spirit in our lives through the scriptures we will be strengthened to walk.
വേദപുസ്തകം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ചരിത്രം പഠിപ്പിച്ചു തരാനായിട്ട് എഴുതപ്പെട്ട ഒന്നല്ല, മറിച്ച് ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ അത് നമുക്കൊരു സഹായമായി തീരുവാനായിട്ട് എങ്ങനെ ആ സാഹചര്യങ്ങളെ നമുക്ക് ദൈവഹിതപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കുമെന്ന് നമുക്ക് ദൃഷ്ടാന്തങ്ങളുടെ കാട്ടിത്തരുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകിയതാണ് ദൈവവചനം.
And can you read 2 Timothy 3:13-15?
തിമത്തിയുടെ 13-15 വരെയുള്ള
മൂന്നാം അധ്യായത്തിന്റെ 13-15
വാക്യങ്ങൾ.
ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടും കൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നു വരും. നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക.
Okay, so here in both these verses in Romans and in Timothy it says that when we pay attention to the word of God it enables us to stand even when the situation is terrible.
തിമത്തിയുടെ രണ്ടാമത്തെ ലേഖനത്തിലും റോമറിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ നാം ദൈവവചനത്തെ ആശ്രയിച്ചാൽ നമുക്ക് എന്തൊക്കെ മേന്മ ഉണ്ടാവും, എങ്ങനെയൊക്കെ നമുക്ക് ആ സമയങ്ങൾ തരണം ചെയ്യാം, അതേസമയം ദുഷ്ടമനുഷ്യർക്ക് എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിനെ ഇവിടെ വരച്ചു കാണിക്കുന്നു.
In 1 Peter also a letter written to people going through persecution, I'm not going there, there is a verse that says but continue to grow as you drink the milk of the word of God. 1 Peter 2
ഒന്ന് പത്രോസ് 2 ൽ ഇങ്ങനെ പറയുന്നു, ദൈവജനമാകുന്ന പാൽ കുടിച്ച് നിങ്ങൾ ദൈവാശ്രയത്തിൽ വളരുക എന്ന് പറയുന്നു.
So when we going through difficult times one of the major help God has given us is the word of God through which we can surmount the problem and we can have hope, we can grow, we can be led forward in ways of salvation.
അപ്പൊ ദൈവവചനത്തിലൂടെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നാം ആകുമ്പോൾ നമുക്ക് അതിനെ തരണം ചെയ്ത് നമുക്ക് പ്രത്യാശയും നമുക്ക് വിശ്വാസവും ധൈര്യവും നൽകുവാൻ തക്കവണ്ണം നമ്മെ ഈ ദൈവവചനം ശക്തരാക്കുന്നു.
നമ്പർ 2 ഈസ് ദ വർക്ക് ഓഫ് ദ ഹോളി സ്പിരിറ്റ്.
രണ്ടാമതായിട്ട് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം.
ഇൻ ദ ലാസ്റ്റ് ഫ്യൂ വീക്സ് വി ഹാവ് ഹേർഡ് സോ മച്ച് അബൌട്ട് ദിസ് ആൻഡ് ഐ ആം നോട്ട് ഗോയിങ് ടു take any words, but in Romans 8 and in so many other verses we find, you know, the Lord reminds us that the Spirit of the living God, John chapter 14, 15, 16, all these chapters, they talk to us about how the Holy Spirit comes and helps us in our weaknesses so that we can walk the Christian life. So the situation doesn't matter. The Spirit of the living God, if only we walk with the Holy Spirit, he will help us go through these tough situations.
നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെയും പരിശുദ്ധാത്മാവ് എന്ന സഹായകൻ നമ്മളെ എങ്ങനെ അവിടെ സഹായിക്കുന്നു എന്നുള്ളതിന്റെ ഒരുപാട് കാര്യങ്ങള് അതിന്റെ ദൃഷ്ടാന്തങ്ങള് നമുക്ക് പുതിയ നിയമ പുസ്തകത്തിന്റെ ലേഖനങ്ങളിൽ ഉടനീളം നമുക്ക് അതേക്കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും.
The third help we have through new times, difficult times is
മൂന്നാമത് ഈ കാലഘട്ടത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന സഹായം എന്ന് പറയുന്ന മൂന്നാമത്തെ സഹായം
is the body of believers, the church.
അത് സഭ തന്നെയാണ്, വിശ്വാസികളുടെ കൂട്ടായ്മ തന്നെയാണ്.
Both in the book of Acts and in the epistles we are shown very clearly how fellowship encourages us, strengthens us when we are going through difficulties. We support, comfort, minister, encourage, strengthen one another.
അപ്പസ്തോല പ്രവൃത്തികളിലും ലേഖനങ്ങളിലും ഒക്കെ നമുക്ക് എങ്ങനെയാണ് പ്രയാസ സാഹചര്യങ്ങളിൽ വിശ്വാസികളുടെ കൂട്ടായ്മ പരസ്പരം എങ്ങനെ ധൈര്യപ്പെടുത്തി എങ്ങനെ ഒപ്പം ചേർത്ത് നിർത്തി അതിനെ തരണം ചെയ്യുവാനായിട്ടുള്ള ശേഷിയുള്ളതായി തീർന്നു നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്.
See, very often our attitude towards our fellow brothers and sisters, I have to go to church and I've got to do this work, so I've got to, you know, somehow the church has become something like an adjunct part of our body, of our life.
പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മൾ സഭയിലേക്ക് ആ സഭായോഗത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് കടന്നു ചേരുമ്പോൾ അത് ഒരു ഏതോ ഒരു നിർബന്ധത്താൽ നമ്മൾ ചെല്ലുന്നത് പോലെയാണ്. അവിടെയുള്ള മറ്റു സഹോദരങ്ങളോട് കൂട്ടായ്മ ആചരിക്കുന്നതിനെ കുറിച്ച് എങ്ങനെ ആ ബന്ധം നിലനിർത്തണമെന്ന് അതിന്റെ ഊഷ്മളത എങ്ങനെ നിലനിർത്തണമെന്നും ഒന്നും നമ്മൾ ഏറെ ചിന്തിക്കാറില്ല.
If I ask any of you, do you need the church? All of you will say, yes, 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 we need the church.
സഭയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും കൈപൊക്കും, വേണം 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 എന്ന് പറയും.
Let me ask you, how many of you have desired earnestly to be with other members of the body?
ഞാൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് സഭാംഗങ്ങളോടൊപ്പം കൂട്ടായ്മയിലായിരിക്കണമെന്ന് എത്ര പേർ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നുണ്ട്?
നിർബന്ധം. I'm not asking whether how many of you wanted the worship. I'm not asking how many of you wanted the word. I'm not asking how many of you wanted the Sunday school or the youth group. That's not what I'm asking. How many of you want to be with your brothers and sisters and say, I'm missing them. I just need to be with them.
എത്ര പേർക്ക് ഇവിടെ ആരാധന വേണമെന്നല്ല ഞാൻ ചോദിക്കുന്നത്, അതല്ലെങ്കിൽ ഇവിടുത്തെ സൺഡേ സ്കൂളിൽ എത്ര സൺഡേ സ്കൂൾ വേണമെന്നല്ല, അതല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ശുശ്രൂഷകളുടെ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്, ഈ കൂട്ടായ്മ വേണം എന്ന നിർബന്ധം എത്ര പേർക്കുണ്ട്?
You see, our desiring or lack of it shows the condition of our heart.
ആ കൂട്ടായ്മ വേണം എന്ന് ആഗ്രഹിക്കുന്നതും അല്ലെ ആഗ്രഹമില്ലാത്തതും കാണിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണ്.
When you look at the book of Psalms, you find the psalmist saying, I wanted to give my offering to the Lord. Oh, may it be in the company of your people. I was so glad when they said to me, let us go. You know, the psalmist was not simply, he was in love with God, but he also realized that he wanted to be with the people of God.
സങ്കീർത്തനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ സങ്കീർത്തകൻ ആ ജനങ്ങളുടെ ഇടയിൽ, ദൈവജനത്തിന്റെ ഇടയിൽ അവൻ എത്രമാത്രം സന്തുഷ്ടനാണ്, എത്രമാത്രം ആഹ്ലാദഭരിതനാണ് എന്ന് അവിടെ അവിടെ എപ്പോഴും വിളിച്ചു പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും.
Look at the life of Jesus. There's a very interesting verse. You know, in Luke 22, verse 15, there is a verse that says, you know, Jesus tells them before he breaks bread. It is interesting. This word is not used too much in the life of Jesus, but in this place it's written, I have earnestly desired to eat this bread with you, to eat this Passover with you before I suffer. Luke 22, verse 15.
ലൂക്കോസിന്റെ സുവിശേഷം 22:19 പതിനഞ്ചാം വാക്യത്തില് ഇങ്ങനെ പറയുന്നു,
അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുൻപേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു.
You see, it is not a question of just that Passover. There's a place of that, you know, that he wanted to break bread with them. But it is to break bread with them. That is the whole thing. Ningalodu kude, you know, I just, you know, there may be many other emphasis in this verse, but that emphasis is also a very, very important emphasis. And that is that I wanted to break bread with you. I mean, there's such a desire in the life of Jesus, in the heart of Jesus, to do this with his disciples, to be with them, to do this. And, you know, I want to ask, how many of us have this desire? Oh, I long to be with the people of God.
ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ കേവലം ഒരു പെസഹാചരണം മാത്രമായിരുന്നില്ല യേശുവിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. മറിച്ച് ആ ശിഷ്യന്മാരോടുകൂടി, തന്റെ ശിഷ്യന്മാരോട് കൂടി ആ അപ്പം മുറിക്കണം എന്നുള്ള അവന്റെ ആ വാഞ്ചയാണ്. ആ വാഞ്ചയോടെ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ്. അത്രമാത്രം അവൻ തീവ്രമായിട്ട് അതിനെ ആഗ്രഹിച്ചു. ആ കൂട്ടായ്മ അവരുടെ മധ്യേ, തന്റെ ശിഷ്യന്മാരുടെ മധ്യേ വേണം തന്റെ അവസാനത്തെ ആ പെസഹ ആചരണം എന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ആ ഒരു തീവ്രമായ വാഞ്ചയോടെ നമ്മൾ എത്ര പേർക്ക് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുവാൻ തോന്നുന്നുണ്ട്? അതാണ് ഇവിടുത്തെ ചോദ്യം.
So I've said there are three helps: the word of God, Holy Spirit, and the fellowship of believers.
മൂന്ന് സഹായങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് വചനം, ഒന്ന് പരിശുദ്ധാത്മാവ്, മൂന്നാമതായിട്ട് കൂട്ടായ്മ.
I want to ask a couple of questions about this.
അതിനെ സംബന്ധിച്ച് ഞാൻ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുകയാണ്.
ഹൗ ഡിസൈറസ് ആർ ഈച്ച് വൺ ഓഫ് us, each including me, to spend time with the word? And during these difficult times, to really say, Lord, I desire to eat of your word. I desire to spend time with you. I desire to pray with you. I desire, oh Lord, to be so close to you. And we set aside time purposefully, intentionally. We talk of intentional disciples. Intentionally. How many of you are really intentionally setting aside time for the word of God and word time with God?
ഞാനും നിങ്ങളെ ഉൾപ്പെടുന്ന എത്ര പേർക്ക് ഈ കാലത്ത്, ഈ ദുർഘട സന്ധിയില് ദൈവവചനത്തോടൊപ്പം ചെലവഴിക്കുവാൻ, ദൈവവചനം വായിക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ എത്ര തീവ്രമായിട്ട് വാഞ്ചിക്കുന്നുണ്ട്, എത്ര പേര് അഭിലഷിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം.
The second thing is, how many of us have been actually asking the Lord, Lord, these are difficult times, and the spirit, and Lord, when you were here, you said we need the Holy Spirit in all times, but in difficult times particularly. And so, Lord, fill me with your Holy Spirit during this difficult times, this unusual times. Lord, I want to be filled. I want to be so, rather than being filled with the news of COVID, news of what's happening outside, Lord, I want to be filled with the Spirit of God. How many of us have been praying and seeking God for this?
Utra perku prarthikan sadhikkunnund ingane ദൈവമേ, എനിക്ക് നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൂടുതൽ കൂടുതലായിട്ട്, മറ്റ് പുറംലോക യാഥാർത്ഥ്യങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിന്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നിറച്ച് എന്നെ സഹായിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് ആ ഒരു ആഗ്രഹം, അതിന്റെ തീവ്രമായ ആഗ്രഹം എത്ര പേർക്കുണ്ട്?
The third thing is, how many of us during this time have desired to fellowship with our body of believers and our fellowshipping? Now, yes, we can't meet, but we are doing a lot of other things. Our life is going on. We are working. We are doing various. And if you really desire, you can fellowship with people over the phone, over the video, over the Zoom, over so many things, and even visiting people. How many of us have that desire like Jesus had? I earnestly desire to break bread with you.
മൂന്നാമതായിട്ട് നമ്മൾ സഭയിൽ കൂടി വരുന്നില്ലെങ്കിലും മറ്റു രീതിയിൽ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയിലായിരിക്കാൻ അതിനുള്ള വഴികൾ തേടുന്ന, അതിനുള്ള മറ്റു മാർഗങ്ങൾ തേടുന്ന, അത് ആഗ്രഹിക്കുന്നതായ എത്ര പേരുണ്ട്?
Now, if we are going through a tough time during these difficult times, and one of the reasons could be that we are not using the help God has given us.
ഈ ഒരു മോശമായ കാലഘട്ടത്തില് പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിന്റെ ഒരു കാരണം നിങ്ങൾ ഈ പറഞ്ഞതായ സഹായങ്ങൾ ദൈവത്തിൽ നിന്ന് തേടാത്തത് കൊണ്ടായിരിക്കണം.
I am not asking you will not become sick, because you know sickness is something that happens to everyone and people can get sick. But in that sickness, are we taking the word of God? Are we walking with the Holy Spirit? Are we taking the help of the fellowship of believers to overcome that situation, overcome that weakness, overcome that sickness?
നമ്മളാർക്കും രോഗങ്ങൾ വരാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം ബാധിക്കുമ്പോൾ നാം ഈ മൂന്ന് സഹായങ്ങൾ തേടുന്നതിൽ എത്രമാത്രം തൽപരരാണ്? ദൈവവചനം നോക്കുന്നതിലോ, അല്ലെങ്കിൽ അവന്റെ ആത്മാവിനെ കൂടുതലായി അഭിലഷിക്കുന്നതിലോ, അല്ലെ സഹോദരങ്ങളോടുള്ള കൂട്ടായ്മയെ ആഗ്രഹിക്കുന്നതിലോ ഒക്കെ നാം എത്രമാത്രം മുന്നോട്ട് പോയി, അല്ലെങ്കിൽ എവിടെ എത്രമാത്രം പുറകിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിക്കും.
പ്ലീസ് റിമെമ്പർ, പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ്, ഐ എം നോട്ട് കോളിംഗ് യു ടു ബി ഫെയ്ത്ത്ഫുൾ ടു ദ ചർച്ച്. ഐ എം ആസ്കിംഗ് യു, ആർ യു വാക്കിംഗ് വിത്ത് ഗോഡ്? See, if you put the church at the beginning, that's putting the cart before the horse. That's the wrong priority. But when you walk with God, then a walk with the church and other things will come in the right place.
Yani paranjathina oridathum ningala sabhaykku munganana kodukkanamalla, sabheda pravartanangalukku munganana kodukkunnundo nalla, devathinu munganana kodukkunnundo ennalladana ente chodyam. കാരണം അങ്ങനെ സഭയുടെ കാര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഈ കാളയ്ക്ക് മുമ്പിൽ വണ്ടി കെട്ടുന്നത് പോലെ ആയി പോവും. നമ്മുടെ മുൻഗണന എപ്പോഴും ദൈവത്തിനാണ്. ആ മുൻഗണന നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം.
And when we walk with God, God will then definitely, if you are really walking with God, then we will definitely want to walk, you know, hunger for the word of God. There'll be hunger for being filled with the Holy Spirit, and there'll be a hunger to fellowship with the people of God.
നാം ദൈവത്തോടൊപ്പം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവന്റെ വചനത്തിനായിട്ട് നാം ദാഹിക്കും, അവന്റെ ആത്മാവിനായിട്ട്, പരിശുദ്ധാത്മാവ് നിറവിനായിട്ട് നാം ദാഹിക്കും, അതുപോലെ ദൈവജനത്തിന്റെ കൂട്ടായ്മയ്ക്കായിട്ട് നാം ദാഹിക്കും.
When I walk so close with God, I will say, oh Lord, I want to get more closer. What else can I give? Oh yeah, when I come together with the people of God, there is another dimension. I want to get together with the people of God. There will be a desire to fellowship by either cell group or Sunday school or teens group or 20s group or the church group or prayer meeting or men's meeting or women's. You know, there will be a desire to get involved in this because we are walking with God personally.
അപ്പൊ ദൈവവുമായിട്ട് നാം ഒരു വ്യക്തിബന്ധത്തില് ആ കൂട്ടായ്മയില് അടുപ്പത്തില് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സഭയുടെ സൺഡേ സ്കൂളായിക്കൊള്ളട്ടെ, മറ്റ് ശുശ്രൂഷകളായിക്കൊള്ളട്ടെ, എല്ലാറ്റിലും നാം അതീവ തൽപരരാകുകയും അതിലൊക്കെ പങ്കെടുക്കാനുള്ള ആവേശം യാതൊരു നിർബന്ധത്താലല്ലാതെ നമ്മില് വന്നു ചേരുകയും ചെയ്യും.
സോ ദ ക്വസ്റ്റ്യൻ ഐ വിൽ ഫ്രേസ് ഇറ്റ് ഇൻ അനദർ വേ.
അപ്പൊ ഈ നിങ്ങളോടുള്ള എന്റെ ഒരു ചോദ്യം ഞാനൊരു വേറെ രീതിയിൽ നിങ്ങളോട് ചോദിക്കാൻ ശ്രമിക്കുകയാണ്.
Has this situation, difficult situation going through, become a catalyst for getting close to God, or has it become a convenient excuse for walking away from God?
അപ്പൊ നാം ഏവരും അഭിമുഖീകരിക്കുന്നതായ ഈ ബുദ്ധിമുട്ടുള്ള ഈ സമയം ദൈവത്തോട് കൂടുതൽ അടുക്കാൻ ഒരു കാരണമായിട്ടുണ്ടോ, അതോ അതിന്റെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനാണോ ഇടയായിട്ടുള്ളത്?
Even legitimate reasons can become an excuse.
ചിലപ്പോ പുറമേ നോക്കുമ്പോൾ ശരിക്കും ഒരു ന്യായമായ കാരണങ്ങൾ തന്നെയാകും നമുക്ക് പുറകോട്ട് പോകാൻ നാം പറയുന്ന ചില ന്യായങ്ങൾ.
When Jesus talked the parable of the feast and the people were invited, one man said, I just got married. It's legitimate reason. Come on, if you just got married, then you're not going to go for feast. You want to spend time with your wife. I've just bought me a cow. You have to go and tie the cow in the thing, otherwise the cow will run away. So legitimate reasons were given as excuse why they did not want to come to God's invitation.
യേശുക്രിസ്തുവിനെ പോലെ ഇതേപോലെ ഒരു സാഹചര്യം നാം വർണ്ണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവന് അവൻ അവൻ തന്നെ ക്ഷണിച്ച ഫീസിനായിട്ട് ക്ഷണിച്ചപ്പോൾ ഒരുവൻ ക്ഷണിച്ചപ്പോൾ അവര് ഓരോരോ മുടന്തൻ ന്യായങ്ങൾ നമ്മൾ പറയും, ഓരോരോ എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിവായി പോകുന്നത് നമുക്ക് കാണാം. അവരുടെ വിവാഹം നടക്കാൻ പോകുന്ന അല്ലെ മറ്റെന്തെങ്കിലും അസൗകര്യങ്ങളുടെ പേരില് പുറമേ ന്യായമാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള അസൗകര്യങ്ങൾ ഉന്നയിച്ച് പിന്മാറ്റത്തിലേക്ക് പോകുന്നത് കാണാം.
I'm just going to give about a few minutes now. A few verses will come on the thing. Don't look at all the verses. Just take one set of verses. Can you just put up that verses now, Chris or Danny?
Chela vakyangal ipo ningal kaanum. Ella vakyangalum ningal ettedukkanda. Chelathu mathram nokke
ningalku. Hosea 14:1-9, Joel 2:12-14 and Hosea 6:1-3. All of these are invitations from God saying, "Return to me."
ഈ ഓശയ അതുപോലെ യോവേൽ പ്രവാചകൻ ഇവരുടെയൊക്കെ ഈ പുസ്തക ഈ അധ്യായങ്ങളിലെ വാക്യങ്ങൾ എല്ലാം ദൈവത്തിലേക്ക് മടങ്ങി വരുവാനായിട്ടുള്ള ഒരു ക്ഷണമാണ്, ഒരു വിളിയാണ്. ഇതിലേക്ക് മടങ്ങി പറയുകയാണ്.
In this tough time, are we really willing to return to the Lord? And what I want to do is take any one of these set verses, one set, any one, and this will be on the screen. Take any one verse, read through it, and spend about 5 to 7 minutes. I'm going to give 5 to 7 minutes for you to pray individually and for you to talk to God about your life.
ഈ പ്രയാസകാലത്ത് നമ്മളിൽ എത്ര പേര് ദൈവത്തിന്റെ ആ വിളി കേൾക്കുവാൻ തയ്യാറാണ്? അപ്പൊ അതിലേക്കായിട്ട് ഞാൻ ഇവിടെ നൽകിയിരിക്കുന്ന ഈ മൂന്ന് വേദപുസ്തക ഭാഗങ്ങളിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ഭാഗം തിരഞ്ഞെടുത്തിട്ട് അതിൽ വായിച്ച് ധ്യാനിച്ച് നിങ്ങൾ ഒന്ന് ശോധന ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതിനായിട്ട് ഒരു 5 മിനിറ്റ് സമയം, കുറഞ്ഞത് 5 മിനിറ്റ് എങ്കിലും നൽകുന്നതാണ്.
So now we will not speak anymore, but you will look at one of these verses, spend a few minutes to just read it, pray, and commit your life to the Lord again, and we'll come back in 5 minutes.
We verana 5 minutes olam namak idonu vaayiche prarthiche chera theermanangal edukkuvanulla oru samayamayittu ningalku thanilkiyana ellavaru idu prayanapadutha.
Let's come back and, you know, I just want to close this time of message.
നമുക്കെല്ലാവർക്കും തിരികെ വരാം. ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥിച്ച്.
What God is calling out to us is to is telling us, if you walk with me, then you would be, your life will be blessed.
ഇവിടെ ദൈവം നമ്മളോട് പറയുന്നതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ദൈവത്തോടൊപ്പം നടന്നാൽ, തന്നോടൊപ്പം നടന്നാൽ നാം അനുഗ്രഹീതരായിരിക്കും, അനുഗ്രഹിക്കപ്പെടും.
Through Jesus Christ, he has given us everything pertaining to life and godliness.
Excuse me, ഒന്നുകൂടി പറയാം.
Through Jesus Christ, he has given us everything for life and godliness.
കാരണം യേശുക്രിസ്തുവിലൂടെ നമുക്ക് അവൻ ജീവനും അതുപോലെ ദൈവീകത്തിലും തുടരുന്നതിനുള്ള എല്ലാം നമുക്ക് നൽകപ്പെട്ടിരിക്കും.
The work of the cross is complete. Nothing more to be done.
ക്രൂശിന്റെ പ്രവൃത്തി ഇന്ന് പൂർണ്ണമായി സംഭവിച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് കൂട്ടിച്ചേർക്കാനോ പൂർത്തീകരിക്കാനായിട്ടോ ഇനി ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല.
Whatever the situation, God can lead us through them all.
നാം ഏത് സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, അവിടെ എല്ലാം നമ്മെ മുന്നോട്ട് കൈപിടിച്ച് നടത്തുവാൻ ദൈവം മതിയായവനാണ്.
Let's pray. Father, we want to thank you for the life you have given us in Jesus, our Lord.
പിതാവായ ദൈവമേ, കർത്താവായ യേശുവിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവനായിട്ട് നന്ദി പറയുന്നു.
Father, forgive us that we have very often paid more attention to what's happening outside.
ബാഹ്യ പ്രകൃതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്ക് പലപ്പോഴും ഞങ്ങൾ ഒരുപാട് മുൻതൂക്കം കൊടുത്തു പോയിട്ടുണ്ട്.
Lord, very often we have not walked very close with you.
അങ്ങയോടൊപ്പം ചേർന്ന് നടക്കാൻ പലപ്പോഴും ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല കർത്താവേ.
And therefore we have not been involved in the things of God and things that you have entrusted to us, the job and Lord the fellowship.
അതുകൊണ്ട് തന്നെ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചതായ കൂട്ടായ്മയുടേതായിക്കൊള്ളട്ടെ, സഭയുടേതായിക്കൊള്ളട്ടെ, മറ്റെല്ലാ തരം ദൈവിക പ്രവൃത്തികളിലും പൂർണ്ണമായ തോതിൽ ഭാഗമാക്കാകുവാൻ സാധിച്ചിട്ടില്ല കർത്താവേ.
Restore us to that first love that you calling us to.
അതുകൊണ്ട് അവിടുത്തെ ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങളെ പുനഃസ്ഥാപിക്കണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു.
That we may love you with all our heart, soul and mind.
തന്മൂലം അങ്ങേ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമല്ലോ.
Help us to each one of us to really take time to look at our lives closely.
ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ ശ്രദ്ധയോടെ ശോധന ചെയ്യുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ.
And help us as a church.
അതുപോലെ തന്നെ ഒരു സഭയായിട്ട് ഞങ്ങളെ സഹായിക്കണമേ.
In Jesus' precious name we pray.
യേശുവിന്റെ അമൂല്യ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.